അതിന്റെ കാരണമായി തന്മാത്ര. അങ്ങനെ മൂലപ്രകൃതി വരെ അഞ്ച് തന്മാത്രകൾ, ഭൂതങ്ങളുടെ തന്മാത്രകൾ, അതോടെ ബാഹ്യതത്വസമാപ്തി. ഭൂതതന്മാത്രകളിൽ എത്തിക്കഴിഞ്ഞാൽ ബാഹ്യതത്വങ്ങൾ തീർന്നു, പിന്നെ അഹന്തത്വം, അതിൽ നിന്ന് ബുദ്ധിതത്വം അഥവാ മഹത്തത്വം, അഹന്തത്വം അതിൽ നിന്ന് ബുദ്ധിതത്വം അഥവാ മഹത്തത്വം, അതിനുശേഷം മൂലപ്രകൃതി. മൂലപ്രകൃതിയിൽ അനന്തശക്തി പരാർത്ഥ്യ ശക്തി വിവിധൈവ സൂയതേ സ്വഭാവികി ജ്ഞാന ബലക്രിയാച. ഇതാണ് അവരുടെ കണ്ടെത്തൽ. നന്ദി മനുഷ്യത്വം വെടിഞ്ഞ് നേരിട്ട് ദേവത്വം നേടിയതിങ്ങനെയാണ്. വിശ്വാമിത്രൻ ശാസ്ത്രത്തിൽ നിന്ന് ബ്രാഹ്മണനായത് ഒരേ ജന്മത്തിലാണ്. തൃശങ്കു ശാസ്ത്രത്തിൽ നിന്ന് ചണ്ഡാലനായതും ഒരേ ജന്മത്തിൽ തന്നെയാണ്. അനന്തശക്തിയാണ്. മനസ്സിനെ വിശ്ലേഷണം ചെയ്ത് കാര്യങ്ങളെ അവഗ്രഹിച്ച് ദൃശ്യപ്രപഞ്ചത്തെ മനനം ചെയ്ത് ഇല്ലാതാക്കി അഹന്തത്വത്തിലെത്താൻ കഴിയുമെങ്കിൽ, ഭാവന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, വാക്ക് ഭാവന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, കൽപ്പനാവൈഭവം കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, ഇതൊക്കെ കൽപ്പനയാണ്, കൽപ്പന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ ഇതനുഭവിക്കാം. മൂലപ്രകൃതി എല്ലാ ശക്തിയും ഒളിഞ്ഞിരിക്കുക. കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം ഉൾപ്പെടെ, കമ്പ്യൂട്ടറിന്റെ ഒറ്റ മണിക്കൂർ നേരത്തെ ഏകാഗ്രമായി ഭാവന, ഒരു മിനിറ്റ് ഏകാഗ്രമായി ഭാവന ചെയ്യാമെങ്കിൽ ആനന്ദ ശക്തിയുടെ കളികളാണ്. മൂലപ്രകൃതിയാണ് ഉള്ളത്, അതിലാണ് ഈ അനന്തശക്തി ഇരിക്കുന്നത്. അത് ബുദ്ധിതത്വമായി വികസിക്കുന്നു. ബുദ്ധിതത്വം അഹന്തത്വമായി വികസിക്കുന്നു. അഹന്തത്വം ദ്രവ്യങ്ങളും പ്രപഞ്ചവുമായി വികസിക്കുന്നു. നേരെ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൂലപ്രകൃതിയിലെത്തിയാൽ ശക്തിയുടെ സ്രോതസ്സായി വിഷയങ്ങളെല്ലാമായി പൊട്ടിപിരിഞ്ഞ് അതിലെല്ലാം തുച്ഛം തുച്ഛമായി ക്ഷണികം ക്ഷണികമായി നമ്മൾ കറങ്ങുന്നതുകൊണ്ടാണ് ഈ ശക്തിയെ നമുക്ക് കാണാൻ പാടില്ലാതെ
പോകുന്നത്.
അതാ ഞാൻ മാഷ്ടറോട് ചോദിച്ചേ, നിസ്സാരങ്ങളായ വളരെ നിസ്സാരങ്ങളായ പ്രതീക്ഷണം ക്ഷുദ്രങ്ങളായ കാര്യങ്ങളിൽ, വളരെ ക്ഷുദ്രങ്ങളായ കാര്യം, നമ്മുടെ ജീവിതം എടുത്താൽ എനിക്ക് 90% അവൻ അത് പറഞ്ഞു, അവൾ ഇത് പറഞ്ഞു, ഇവൾ അത് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾക്കുള്ള പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി ശരിയാണ്. അതാണ് നമുക്ക് ഈ ശക്തിയെക്കുറിച്ച് ബോധമില്ലാതാക്കുന്നത്. ഈ ശക്തി ഒരാളിലുള്ളതല്ല, നമുക്ക് വേറെ വല്ലവരുടെ ഈ ശക്തി കണ്ട് ആരാധിക്കാനല്ലാതെ നമ്മളിലെ ഈ ശക്തി ജ്വലിപ്പിക്കുവാൻ വിധിച്ചിട്ട്. ഇതെല്ലാവരും ഒരുപോലുള്ളതാണ്. ഇതിനെ ഈ പ്രക്രിയ അറിയണം. ഇതാണ് നമശിവായിൽ നമുക്ക് കിട്ടുന്ന പ്രക്രിയ. ഈ മന്ത്രം ജപിച്ചാലും കിട്ടുമത്, പക്ഷെ നിങ്ങൾ ജപിച്ചാൽ കിട്ടില്ല. ഞാൻ അത് അഡ്വാൻസ് ആയിട്ട് പറയാണ്, ജപിക്കാതിരിക്കാനല്ല പറയുന്നത്. അത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശങ്ക വരും. നിങ്ങൾ ജപിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശങ്കം വരും. സാമി മത്തട്ടി പറഞ്ഞായിരിക്കും. പ്രക്രിയയിലൂടെ ഇതിൽ കണ്ടെത്തുക. അപ്പൊ ഈ ലോകത്ത് കാണുന്ന എല്ലാ ശക്തിയും എന്നിൽ തന്നെ ഉള്ളതാണെന്നും അതിലൊന്നും പുതുമയില്ലെന്നും അറിയുമ്പോൾ ശാന്തിയുണ്ട്. അതിനാദ്യം നമ്മളെ പ്രക്രിയ വഴിക്കാണ് പോകുന്നതെങ്കിൽ ആദ്യം സ്ഥൂല ശരീരത്തെ പൃഥക്കരിക്കണം. അതിന് സ്വപ്ന ശരീരത്തിലേക്ക് കയറണം, സൂക്ഷ്മ ശരീരത്തിലേക്ക്. സ്ഥൂലം സൂക്ഷ്മം കാരണം, ഇത് ഒരു പൃഥക്കരിച്ച് മനസ്സിലാക്കണം. പിന്നെ കുറെ കൂടെ സ്ഥൂലമായി മനസ്സിലാക്കാനാണെങ്കിൽ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇതിനെ പൃഥക്കരിക്കണം. പൃഥക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കണം എന്ന് മാത്രമാണ്. സങ്കല്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിയിലും എടുക്കുന്ന വഴിയിലും ചെയ്യുന്ന വഴിയിലുമെല്ലാം മറ്റുള്ളവനിൽ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മിൽ അത് രൂപാന്തരപ്പെടുത്തണം. രാവിലെ എഴുന്നേറ്റു ചായ കൊണ്ടുവന്നോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു ചായ കൊണ്ടുവന്നില്ല, അടുത്ത പരിപാടി ചായ വേണ്ടാന്ന് നോക്കലാണ്. ആ ചായ വേണ്ട, രണ്ടു തരത്തിലുണ്ട്. പറഞ്ഞപ്പോഴേ കൊണ്ടുവരാത്തതും ഉണ്ട്, ചായ സ്നേഹമായി വേണ്ടാന്ന് പറഞ്ഞ് സ്വസ്ഥമായി ഇറങ്ങിപ്പോകുന്നൊരു വേണ്ടെന്ന് വെക്കലും. ഒരു സാത്വിക അഹങ്കാരത്തിൽ, സാത്വിക അഹങ്കാരമാണ്, അഹങ്കാരം തന്നെയാണ്. താമസ അഹങ്കാരത്തില് എനിക്ക് ഇതിന്റെ ചായയും കോപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോകലും അത് താമസ അഹങ്കാരത്തിലാണ്. ഇതിനു പകരം ആ ചായ കൊണ്ടുവരുവാൻ ആരോട് ഞാൻ പറഞ്ഞുവോ അയാൾ ഞാനാവുക, പ്രതിപക്ഷ ഭാവന എന്ന് പതഞ്ജലി പറയും. അപ്പൊ നമ്മുടെ ഓരോ ഇന്ദ്രിയത്തെയും ഓരോ ശരീരത്തെയും നമുക്ക് അടർത്താൻ പറ്റും. നമ്മളിൽ അത്രയും ഭാവം മനസ്സിലായി, അടർത്താൻ പറ്റുന്നുള്ളത് സമ്മതമായി. ആ നമ്മളിൽ നമ്മുടെ ശരീരത്തെ അപ്പോൾ അടർത്തുന്നത്, നമ്മളിൽ ഇതേപോലെ പ്രവർത്തിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കാൻ പോകുന്നതുമായ ഇതേ സ്വഭാവമുള്ള ഒരാൾ നമ്മിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യോജിച്ചപ്പോഴേ താമസിച്ചത്. നമ്മൾ നമുക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികള് മറന്നുപോവുകയും നമുക്ക് മറ്റുള്ളവർ ചെയ്യേണ്ടതിന് അമിത പ്രാധാന്യവും നൽകുമ്പോഴാണ് ഈ ആജ്ഞ. സമ്മതമല്ല, ഇല്ലെങ്കിൽ ഈ ആജ്ഞ ഇല്ല. ചായ ഉണ്ടോ? സൗമ്യായിട്ട് ചായ എടുത്തോണ്ടോ? ഉണ്ടേ ഉല്ലാസം എന്നാലും അത് പറയുന്നതിന് പതിക്കും. നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതേ സമയത്ത് നമ്മളോട് ഇല്ലെന്ന് പറഞ്ഞ്, ചായ എടുത്തിട്ടില്ല എടുക്കാം എന്ന് പറഞ്ഞയാൾ ചായ എടുക്കാതെ മറ്റു പണി ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പുറത്ത് വേറൊരുത്തൻ വന്നാൽ നമുക്കും കൂടെയുള്ള ചായ അന്നേരം എടുക്കും. എന്താ കൊണ്ടിരുന്ന വഴിയിൽ അവന് കൊടുത്തേച്ച് നമുക്ക് ഉല്ലാസ് കുടിക്കാനും പറ്റിയല്ല, കുടിക്കാതിരിക്കാനും പറ്റിയല്ല. ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് നോക്കിയാണ്. ഞാൻ അതിശയോക്തി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ തല്ലിക്കോളൂ, കോംപ്രമൈസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞിടത്തോളം ശരിയാണോ? ലൈഫില് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അവിടെയാണ് ഇത് പ്രതികരിക്കാനുള്ള എളുപ്പം. ആ പ്രതികരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് താഴാൻ തുടങ്ങും, നമ്മൾ തറനിരപ്പിലെത്തും. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞ് ഈ ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടി നമ്മൾ ഈ തറനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലേക്ക് പോയിട്ടുണ്ട്. എത്ര വലിയവനായാലും താഴെ നിൽക്കുന്ന ഒരുവനോട് മാത്രമേ പ്രകൃതി അനുകൂലിക്കുള്ളൂ. ശരിയാണോന്ന് ആലോചിച്ച് നോക്ക്, ശരിയാണോന്ന് ആലോചിച്ച് നോക്ക്. മറ്റു ചിലപ്പോ പേടിയോ വല്ല ക്ഷുദ്രമായ വല്ലതും കിട്ടാനോ വേണ്ടി ചിലപ്പോ ഒരു ബഹുമാനം കാണിച്ചാൽ തന്നെ ഇറങ്ങി പോകും, കാള പോത്ത് എന്നൊക്കെ അകത്ത് പറയുന്നുണ്ടാവും. ശരിയല്ലേ? ശരിക്കും പറയാമോ? അതിനായി ഭിക്ഷയൊക്കെ എടുക്കുന്നത്. ഭിക്ഷ എടുക്കുമ്പോ ഈ പ്രതികരണം നടക്കും. ഗൃഹസ്ഥന് പോയി ഭിക്ഷ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഞങ്ങൾക്കൊക്കെ ഭിക്ഷ എടുക്കണം, അത് നിയമമാണ്. തണ്ടണം, തെണ്ടിയപ്പോടെ തെണ്ടി കുത്തുവാളയത്, എന്നാലേ ശരിയാവും. ലേശ അഭിമാനം ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ഈ സാധനം കടന്നുകൂടില്ല. ജീവിതത്തിൽ ലേശ അഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ഈ വിവരം കയറുക കുറയണം. എല്ലാം ഈ തെണ്ടുന്ന പണിയെല്ലാം, കാരണം ഇത് ഇവിടെ ശിവനത്തിതെങ്ങനെയാണ്? അങ്ങനെ തെണ്ടി തിന്നിട്ടാണ്, അതിലെ തമാശയായിട്ടാണെങ്കിൽ ഇവിടെ തെണ്ടിയിട്ടാണ് അശനം തുണിക്ക് പകരം തോലാൻ ഉടുത്തിയിടുവാൻ പണ്ടം പന്നകമാണ് ശിവനെ ചിത്രം വിചിത്രം തവ. ലോകത്തിലെ റെക്കാർഡ് തെണ്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ആരാധനാമൂർത്തി. ഭാരതീയ സംസ്കൃതിയുടെ ഒരു മഹത്വവും അതാണ്. നമ്മൾ പൂജിക്കുന്ന ഒരിക്കലും വലിയൊരാളിനെയല്ല, ലോകതെണ്ടിയെ. അതുപോലെ തെണ്ടിയാണ് ഒന്നിൽ അത് വഴി. ഗൃഹസ്ഥനാകുമ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോൻ പറ്റില്ല. അതിനുള്ള പ്രക്രിയയുടെ വഴിയാണ് മുമ്പേ പ്രതിപക്ഷ ഭവനം ഒരു വഴി. അപ്പൊ മറ്റേയാളിൽ നമ്മളെ ആരോപിച്ച് അയാളുടെ വേദനയും യാതനയും, അതുകൊണ്ടാണ് ഗൃഹസ്ഥൻ ആരെങ്കിലും വന്നാൽ ഉടനെ വേദനിച്ചിട്ട് കൊണ്ട കൊടുക്കും. തെണ്ടി ശീലമുള്ള സന്യാസിക്ക് വികാരമൊന്നും ഉണ്ടാവില്ല. അപ്പുറത്ത് ഒരുത്തം കരഞ്ഞാൽ അവൻ അഭിമാനം കൊണ്ടാ കരയുന്നതെന്ന് ഉറപ്പാണ്. നീ 10 രൂപയ്ക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞൊരുത്തം കരഞ്ഞാൽ നല്ല സന്യാസിയാണ്, അയാൾക്ക് കരച്ചിലൊന്നും വരില്ല. അയാൾ പറഞ്ഞു കൊടുക്കും, ഇന്നടത്തൊരുത്തനുണ്ട്, അവനെ പോയി കണ്ടാ തരുമെന്ന് പറയും, ഗൃഹസ്ഥനുണ്ട് തരുമെന്ന് പറയും. കാരണം അവന് കരുണ വരും. ഇനി കരുണ വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ തെണ്ടിയിട്ടില്ല. അപ്പൊ തനിക്കുള്ളതും അഭിമാനം കൊണ്ടായിരിക്കും, അപ്പൊ കുറച്ച് കൊടുക്കും. കൊടുക്കുന്നതിലും ഒരു കൊടുത്തവൻ എന്നുള്ളത് സ്വല്പം ഉണ്ടാവും. മറ്റേയാൾക്കില്ല, മറ്റേയാൾക്ക് ഇല്ലാത്തതിന് കാരണം അയാൾ തെണ്ടിയാണ്. വിശക്കുന്നു പറഞ്ഞിരുത്തം വന്നാൽ ഒന്നുമില്ലാത്തവൻ എന്താ പറയാ, എന്നെ തന്നോളാൻ പറയും. അത് കൂടുതലവന് പറയാൻ പറ്റില്ലല്ലോ. ആ തലത്തിലാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. അപ്പൊ ഗൃഹസ്ഥനാകുമ്പോ ഇതിനെ പൃഥക്കരിക്കുക, അതിന്റെ പ്രക്രിയയിൽ പൃഥക്കരിക്കുക. അപ്പൊ അത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയെ പൃഥക്കരിക്കുക. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം ഇവയെ പൃഥക്കരിക്കുക. പിന്നെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം ഇവയെ പൃഥക്കരിക്കുക. ഇങ്ങനെ പൃഥക്കരിച്ച് മനസ്സിലാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ അഭിമാനം പോകും. പോയി കഴിഞ്ഞാൽ പൃഥക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിൽ നമുക്ക് വിശപ്പുണ്ടാവും. അപ്പൊ വിശപ്പുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായ ബഹളങ്ങളൊക്കെ കാണിക്കും. അപ്പൊ ഈ വിശക്കുന്നത് ആർക്കാണെന്ന് നമ്മൾ നമ്മോട് ചോദിക്കുകയും വിശക്കുന്ന 100,000 പേരെ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ ഒരുത്തനായി തീർന്നു കഴിഞ്ഞാൽ ഈ വിശപ്പ് കുറയും. പണ്ടുകാലത്ത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു, വഴിയിൽ നിന്നൊരു മാമ്പഴം കിട്ടി. അങ്ങയുടെയൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് മാമ്പഴം കിട്ടിയാൽ ഒന്നുകിൽ വീട്ടിലുള്ള ഏറ്റവും പ്രായം ചെന്നയാളിന് കൊടുക്കാൻ, മുത്തശ്ശിക്കോ മുത്തശ്ശൻ എന്നൊരു ബന്ധമുണ്ട് പണ്ട്. ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ. ഇപ്പൊ സ്കൂളിൽ പോകുന്ന വഴിക്ക് വഴിയിൽ നിന്ന് വീണ് കിട്ടിയ ഒരു മാമ്പഴം കൈ കിട്ടിയാൽ ജനാർദ്ദനന്റെ പ്രായത്തിലുള്ള ആൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇത് കയ്യിൽ വെക്കും, തിന്നിയല്ല. കുട്ടികൾ ആരെങ്കിലും തട്ടിപ്പറിച്ച് നിന്നെങ്കിൽ, കരഞ്ഞു പോകുന്നെങ്കിലല്ലാതെ ഈ സാധനം സൂക്ഷിച്ചു വെച്ച് വീട്ടിൽ കൊണ്ടുപോയി ഏറ്റവും പ്രായം ചെന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഏറ്റവും കൊച്ചു കുട്ടികൾക്കോ കൊടുക്കും. ശരിയാണോ? അവിടെ ഈ പൃഥക്കരണമാണ് നടക്കുന്ന സ്ഥൂല ശരീരത്തിന്റെ, അതായത് അന്നമയ കോശത്തിന്റെ. അയാൾ തിന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരാളാകും, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു വലിയ മാറ്റം ഉണ്ട് അറിവിൽ. അയാളുടെ ആ കൊച്ചുകുഞ്ഞിനെ ചെത്തിക്കൊടുത്ത് തീറ്റുമ്പോ, ജനാർദ്ദനൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ ഭക്ഷണം വിളമ്പുകയാണെങ്കിൽ ജനാർദ്ദനന് തന്നതിന്റെ പേരിലല്ല ജനാർദ്ദനൻ വീട്ടിൽ അമ്മയച്ഛനെയൊക്കെ ബഹുമാനിക്കുന്നു. ജനാർദ്ദനേക്കാളത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരന് കൊടുത്തതിന്റെ, ജനാർദ്ദനേക്കാളത് ആഗ്രഹിക്കുന്ന അനിയന് കൊടുത്തതിന്റെ, ജനാർദ്ദനേക്കാൾ ആ വസ്തു ആഗ്രഹിക്കുന്ന ചേട്ടന് കൊടുത്തതിലാ സന്തോഷം. എല്ലാ ദേവര പുത്രന്മാരും അപരജനയാ കാത്തിരിക്കുന്നത്. അപരജനെ എടുത്തു നടത്തുന്നതും താലോലിക്കുന്നതും കഞ്ഞി കൊടുക്കുന്നതും ഒക്കെ ഈ ദേവരനാണ്. ഒരളവ് വരെ അച്ഛനോടും അമ്മയോടും ഇല്ലാത്തൊരു ബഹുമാനം ജ്യേഷ്ഠനോടും ചേച്ചിയോടുമൊക്കെ പണ്ട് നിലനിന്നിരുന്നു. ശരിയാണോന്ന്? ചില വീടുകളിലെങ്കിലും ചേച്ചിയെ അമ്മയെന്നും ചേട്ടനെ ചിറ്റപ്പ എന്നും ഒക്കെ വിളിക്കുന്ന വീടുകളുണ്ട്. മൂത്ത ചേച്ചിയെ അങ്ങനെ വിളിക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരാണ് ഈ കൊണ്ടടക്കുന്നതും വളർത്തുന്നതും എല്ലാം ഒരു പുത്ര നിർവിശേഷമായ സ്നേഹമുണ്ട്. ഇന്ന് ഒരു കുട്ടിയും ആഗ്രഹിക്കുന്നില്ല തനിക്കൊരു അപരജൻ ഉണ്ടായാൽ. ഉണ്ടായാൽ ആ കുട്ടിയെ കാണുന്നത് ശത്രുവായിട്ടാണ്. ഏത് വീട്ടിലും സമ്പന്നന്റെ ആയാലും ദരിദ്രന്റെ ആയാലും ഒരു സ്നേഹവും മറ്റൊരാൾ പങ്കുവെക്കാൻ ഒരു കുഞ്ഞും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ തീർന്നു വേദാന്ത അനുഭവം. മനസ്സിലായി? ഈ പ്രക്രിയ നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചാണ് അവര് ഈ അനുഭൂതി ഗൃഹസ്ഥ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പൗരാണികർക്ക് ഇത് എളുപ്പമായിരുന്നു. ഒരു ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇത് അനുഷ്ഠിക്കാൻ കുട്ടികളെ വിടും. കുട്ടികളെ ഒരിക്കലും മത്സരിപ്പിക്കില്ല. അച്ഛനമ്മയെ മത്സരിക്കാൻ ഒരിക്കലും വിടില്ല. നീ അവന് ഗുണമായിരിക്കണം, അവൻ നിനക്ക് ഗുണമായിരിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് സ്നേഹിപ്പിച്ച് വളർത്തിക്കൊണ്ടിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് സഞ്ചയികൾ 10 രൂപ ഇവന്റെ പേരിൽ കൂടുതലിടും, അന്നേരം അച്ഛൻ കൊണ്ടുപോയി മറ്റവന്റെ പേരിൽ 20 രൂപ കൂടുതലിടും. അങ്ങനെ മത്സരിപ്പിച്ച് വരുമ്പോ മിക്കവാറും അവർ തമ്മിലുള്ള സ്നേഹബന്ധമെല്ലാം പോകും. ശരിയാണോ എന്ന് ആലോചിച്ചു. വളർച്ച മത്സരത്തിലൂടെയാണെന്ന് പറഞ്ഞു തുടങ്ങി. വളർച്ചകളെല്ലാം മത്സരത്തിലൂടെയാണ്. കഴിഞ്ഞ 50 കൊല്ലം നിങ്ങൾ ബാങ്കുകാർ പോലും മത്സരിക്കരുത്. ഇപ്പൊ മത്സരിക്കാൻ മേലാതരത്തെത്തി. കാരണം മത്സരത്തിനൊരു പോയിന്റ് ഉണ്ട്, മാക്സിമം ലിമിറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ 9.5% തോന്നുന്നു പലിശ. അത് ഡെപ്പോസിറ്റിന് കൊടുക്കുന്നത്. നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതിന് ഇപ്പൊ 9.5% നീ താഴ്. ഇൻഷുറൻസ് താത്തി, ഇൻഷുറൻസ് 8.5%. ഇൻഷുറൻസ് ഹൌസിംഗ് ലോണിന് 8.5% ഉള്ളു. സ്റ്റേറ്റ് ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ 9.5%, 9.75% അല്ലേ? 9.45%. കാരണം മത്സരത്തിന്റെ സന്നിധിയിലെത്തി. ഇനി രക്ഷയില്ല, ഇനി താഴോട്ട് പോലും നിർത്തിയുള്ളൂ. 2-2.5% വരെയൊക്കെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ രീതി പോയാൽ. ഒരു 2.5-3% വരെ എത്തും. നിങ്ങൾ ലോൺ വല്ലതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റിലേ എടുക്കാവും, ഫിക്സഡ് റേറ്റിൽ എടുക്കരുത്. ഫിക്സഡ് റേറ്റിൽ എടുത്തു പോയെങ്കിൽ നമ്മൾ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞ എന്നും കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലോട്ടിംഗ് റേറ്റ് ആകുമ്പോൾ താഴുമ്പോൾ കുറയും, കൂടുമ്പോൾ കൂടും. കൂടാൻ ഇനി പോകുന്നൊന്നുമില്ല. ഇവിടെ എത്തി നമ്മൾ. ഇത് മത്സരം കൊണ്ടാണ്. മത്സരം അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ മൃത്യുവാണ്. ഇത് കണ്ടെത്തി എന്നുള്ളതാണ്, ഈ മനഃശാസ്ത്രം കണ്ടെത്തി എന്നുള്ളതാണ് നമ്മുടെ സംസ്കൃതിയുടെ ഏറ്റവും വലിയ വലിപ്പം. അവരെല്ലാ പ്രക്രിയയിലും മത്സരം ഒഴിവാക്കും. അപ്പൊ അനന്ത ശക്തി ഉണരാൻ തുടങ്ങും. നമ്മുടെ ശക്തിയുടെ നല്ലൊരു ഭാഗം ആദ്യം മത്സരിക്കാൻ വേണ്ടി കളയണം, എന്നിട്ട് നേട്ടം ഉണ്ടാവുമെന്ന് പറയുന്നു. കഴിഞ്ഞ 50 കൊല്ലം ഭാരതത്തില് സകല നേതാക്കന്മാരും മത്സരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാം തളർന്നു, എല്ലാ നേതാവും ഇപ്പൊ തളർന്നു. നോക്കിയേ കാണാം. പണികളെ നിർബന്ധിച്ചാലും നേതാക്കന്മാർക്ക് പഴയ ഉശിരില്ല മത്സരിക്കാൻ. ഉള്ളവല്ലോ ഇനി തന്നാ മതിന്നാ പറയുന്നത്. പണ്ട് സമരം നടത്തിയവരൊക്കെ പറയുന്നത് നിങ്ങൾ ആർക്ക് വേണേ വിറ്റുള്ള ചില്ലറ തന്നാവില്ല. തൊഴിലാളി യൂണിയനുകളും യൂണിയൻ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ട് പലതും വിൽക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്. കൊടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള പങ്ക് തന്നാളെന്നാ പറയുന്നത്. കാരണം ഇനി മത്സരിക്കാൻ വയ്യ, മത്സരത്തിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ ജനത്തിന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവരെ ഇങ്ങനെ തിളപ്പിച്ച് നിർത്തിയവര് പിൻവാങ്ങി കഴിഞ്ഞപ്പോൾ ജനത്തിന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്വല്പം കൂടി കഴിയുമ്പോൾ ഈ ജനം ഇവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ജീവിക്കണ്ടേ? മത്സരത്തിന്റെ ആക്ഷേപിച്ചു. അപ്പൊ മത്സരിച്ചല്ല ഇത് പഠിച്ചത്, ഇതവർ പഠിപ്പിക്കുന്നത്. പൃഥക്കരിച്ചാണ് ഒരു ആ പൃഥക്കരണം മനസ്സിലായി. ഓരോന്നിനെയും പൃഥക്കരിക്കുക. സ്വപ്നത്തിൽ വരുന്ന ശരീരം അതും പൃഥക്കരിക്കുക. നമ്മുടെ ഭാവനയിൽ സ്വപ്നങ്ങളെ നമ്മൾ അപഗ്രഥിച്ചു നോക്കിയാൽ കുറച്ചേരം നമ്മുടെ സ്വപ്നങ്ങളെ അപഗ്രഥിച്ചാൽ മതി. ഏത് സ്വപ്നങ്ങളെ എന്നേ ചോദ്യം വരേണ്ടതുള്ളൂ. ജാഗ്രതയിലെ സ്വപ്നങ്ങളെ, അതാണല്ലോ കൂടുതൽ എളുപ്പം. ജാഗ്രതയിലുള്ള സ്വപ്നങ്ങളാണല്ലോ ജാഗ്രതത്തിനോടൊപ്പം നിൽക്കുന്നത്. സുഷുപ്തിയിലെ സ്വപ്നത്തെ വിടുക. മതിയല്ലോ, വന്നു കഴിഞ്ഞാൽ അപഗ്രഥിക്കാവല്ലോ. അപഗ്രഥിക്കുമ്പോൾ ഇത് താഴ്ന്നതാണ്. അപ്പോ ആ അപഗ്രഥനം നടത്തുമ്പോൾ ഇത് സൂക്ഷ്മ ശരീരം പ്രതികരിക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇത് അനന്തശക്തി നേടാം. അപ്പോ അവിടെ മാനവ ശരീര പരമാണുവിൽ അത് പറയുന്നത് ഇയാള് വൃഷധൻ, മനുവിന്റെ പുത്രനാണ്. അയാള് വ്യാഘ്രത്തെ കൊന്ന, പശുവിനെ കൊന്ന ശൂദ്രനായി എന്ന് പറഞ്ഞൊരു കഥയിലൂടെ അത് പഠിപ്പിക്കുന്നു. പുരാണ കഥകൾക്കെല്ലാം ഇങ്ങനെയുള്ള സത്യകളുണ്ട്. എല്ലാം പ്രകൃത്യാപുരാ എന്നാണ് അതിന് പ്രമാണം. അപ്പൊ മാനവ ശരീര പരമാണുവിൽ മാനവശക്തി അഭിഭൂതമാവുകയും ദേവശക്തി ഉദ്ഭൂതമാവുകയും ചെയ്യുന്നതോടെ നന്ദികേശ്വരൻ ദേവതാരൂപം കൈക്കൊള്ളും. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ആ ശക്തിയെ ഒന്നിനെ അഭിഭൂതമാക്കുകയും വേറൊന്നിനെ ഉത്ഭൂതമാക്കുകയും ചെയ്യാം. നമ്മൾ അറിയാതെയും അറിഞ്ഞും ഇങ്ങനെ ഉത്ഭൂതമാകുന്നുണ്ട്. സൂവിൽ പോയി നിൽക്കുമ്പോ കൊരങ്ങ് കടല നിന്നുമ്പോ വീണ്ടും ഇട്ടുകൊടുത്ത് അത് ആ തിന്നുന്ന രീതി കണ്ട് ആസ്വദിച്ച് നമ്മൾ നിൽക്കാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ അല്പനേരത്തേക്ക് നമ്മളിലുള്ള കുരങ്ങിന്റെ ശക്തി ഉത്ഭൂതമാവുകയും നമ്മുടെ മാനവ ശക്തി മറന്നുപോവുകയും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഏത് ശക്തിയെ വേണമെങ്കിലും അങ്ങനെ ഉത്ഭൂതമാക്കാം. അപ്പം തപശക്തി കൊണ്ട് പരമാണുക്കളിൽ ശക്തി പരിവർത്തനം സാധിച്ചിട്ടാണ് നന്ദി ഇത് സാധിച്ചത്. വാണി കൊണ്ട് ആ ശക്തി പ്രയോഗിച്ച് വസ്തു പരിവർത്തനം സാധിച്ചു നിത്യജപം കൊണ്ട്. അതാണ് ശബ്ദത്തിന്റെ പ്രയോഗം. അതാണ് ഇതെങ്ങനെയാ സാധിക്കുന്നതെന്നാണല്ലോ ചോദ്യം. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെറുതെ ജപിച്ചാൽ തീർച്ചയായും
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്
അത് വേണം. അല്ലെങ്കിൽ പിന്നെ ഇത് അങ്ങോട്ട് അകത്തേക്കില്ല. മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് ഇൻ ദ എയർ, മൈ തോട്ട്സ് റിട്ടൺ ബിലോ, വേർഡ്സ് വിത്തൗട്ട് തോട്ട് നെവർ ടു ഹെവൻ ഗോ. ഷേക്സ്പിയർ. ഇന്ത്യയിൽ മാത്രമല്ല ഇതുണ്ടായത്, ഹാംലെറ്റ്. ഹാംലെറ്റ് രാജകുമാരൻ തന്നെ പറയുന്ന സൂപ്പർ തർജ്ജമയുണ്ട് കുഞ്ഞിക്കുട്ടൻ നമ്പുരാന്റെ. വജസ്സു മേലോട്ടു പറന്നിടുന്നു, വിചാരമോ താഴെ ഉഴന്നിടുന്നു, വിചാരമോടുത്തു കലർന്നിടാതെ വജസ്സു പോകാ പരമം പദത്തിൽ. എവനങ്ങ് മാറി. അതുകൊണ്ട് അത് സൂപ്പറാന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് അറിയില്ലേ ഞാൻ നല്ലവണ്ണം തർജ്ജമ ചെയ്ത് സൂപ്പറായി. സൂപ്പറായി. അത് ജപിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി ജപിക്കുമ്പോ ഏകാഗ്രത കിട്ടിയേക്കാം, നിരന്തരമായി ജപിക്കുമ്പോ ഏകാഗ്രത പോയേക്കാം. അനുഷ്ഠാന വ്യസനമുള്ള ആളുകൾക്ക് ഏകാഗ്രത പോകും. എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ ഞാൻ ഇത്ര മണിക്കൂർ ജപിക്കുമെന്നും ജപിച്ചില്ലെങ്കിൽ എന്റെ ഒരു കാര്യവും നടക്കില്ലെന്നും ഒക്കെ തീരുമാനമെടുത്ത് വരുത്താൻ 8 മണിയാവുമ്പോൾ ഒരു ദിവസം മുടങ്ങിയാൽ അവന് വ്യസനം തുടങ്ങി. അങ്ങനെയുള്ളവൻ യാന്ത്രികമായി ജപിക്കാൻ നിർബന്ധിതനാവും. യാന്ത്രികമായി കഴിയുമ്പോൾ ഞാൻ ജപിക്കുന്നവനാണെന്ന് ഒരു അഹന്ത വരും. അപ്പൊ പിന്നെ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ, ഞാൻ ഭാര്യ മക്കളൊക്കെ അപ്പുറത്ത് മരിച്ചു വീണാലും ഇത് കൃത്യസമയത്ത് ചെയ്യും എന്ന് ശക്തിയായി പറയും. അങ്ങനെ ആ അനുഷ്ഠാനം എന്ന് പറയുന്നത് അത്ര യാന്ത്രികമാണ്. യാന്ത്രികമാവും. ഹൃദയം നഷ്ടപ്പെട്ട ഒരനുഷ്ഠാനവും മക്കടമുഷ്ടിയാണ്. അതിന് ബലം കുറയും. ഫലം കുറയും. ഫലവത്താവില്ല എന്നല്ല, ഫലം കുറയും. മറ്റത് പലപ്പോഴും നോക്കി രണ്ടെന്തേ ഉള്ളൂ. ഒന്നുകിൽ കുറെ കാലം മക്കടമുഷ്ടിയോടെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് ഇതിന്റെ അപകടം. ചെയ്യുമ്പോൾ ഈ പ്രക്രിയ മുഴുവൻ പഠിക്കണമെങ്കിൽ അത് വേണം. അപ്പോ ആ രീതിയിൽ പൗരാണികർ ഇത് പുരാണങ്ങളിലൂടെ കഥ പറയുന്നത്. പണ്ട് ഇന്ദ്രന്റെ പദവി ഏറ്റെടുത്ത നഹുഷൻ എന്നൊരാളുണ്ട്. അഗസ്ത്യൻ ശബ്ദം കൊണ്ടയാളെ സർപ്പമാക്കി എന്നാണ് കഥ. പുരാണ കഥകളെല്ലാം ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ അയാൾ സർപ്പമായില്ല, അതുകൊണ്ട് പണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ സ്വാമിമാർക്കാണ് ഏറ്റവും പ്രശ്നമുള്ളത്, ഞങ്ങളാണ് ഇത് കുളവാക്കുന്നത്. പഴയ തപസ്വികളായ ആളുകള് അവരുടെ വാക്ക്, മനസ്സ്, കരചരണങ്ങള് ഇവ കൊണ്ട് ചെയ്തതൊക്കെ സാധിച്ചതിന്റെ കഥകളായി പുസ്തകങ്ങളെല്ലാം. ഇത് പഠിപ്പിക്കാൻ നിയുക്തരായ ഞങ്ങളാകട്ടെ കരചരണങ്ങളും മനസ്സും ഇത്ര ഉയർന്നവരല്ല. മനസ്സിലാവുമെന്നറിയില്ല. അപ്പൊ പഠിപ്പിക്കാൻ പോകുന്നിടത്ത് നമുക്ക് ഈ അത്ഭുതമൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊരു അതിശയോക്തിയിൽ പണ്ടുള്ളവർ പറഞ്ഞതാണെന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കയറ്റിക്കൊടുക്കും. അല്ലെങ്കിൽ അവർ തിരിച്ച് ഞങ്ങളോട് ചോദിക്കല്ലേ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഇതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇതുകൊണ്ട് വേണം കഞ്ഞി പിടിക്കാൻ. മനസ്സിനെ ഇതിനകത്ത് ശക്തമായി നിർത്താൻ ഞങ്ങൾക്കാവില്ല. പക്ഷെ സ്ഥാനം അവരുടേത് ഞങ്ങൾ അലങ്കരിക്കാനും തുടങ്ങി. അവിടെയാണ് ഇതിന്റെയൊക്കെ പൊരുള് നഷ്ടപ്പെട്ടുപോയത്. ശക്തമായ മാനസിക വ്യാപാരങ്ങൾ വേണ്ട മാനസിക പ്രക്രിയയുടെ ലോകമായത് മുഴുവൻ. അല്ല, ശരീരത്തിന്റെ ലോകമല്ല. പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് എനിക്ക് പയ്യന്നൂരോ സ്ഥലത്തോ പോയി ബ്യൂട്ടി പാർലറിൽ കയറി നരച്ച മുടിയോ ഒക്കെ വേണമെങ്കിൽ അപ്പം ഡൈ ചെയ്യാം. ഞങ്ങൾ സാധനമാരൊക്കെ എങ്ങനെയാണ് ചെയ്യാറ്? അല്ലെങ്കിൽ കയറി മുഖമൊക്കെ നല്ലപോലെ എന്താ പറയുന്നത് ഫേഷ്യൽ ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെയാ ചെയ്ത്. ഫേഷ്യൽ ചെയ്യാം. കാരണം ഫേഷ്യലൊക്കെ ചെയ്തില്ലെങ്കിൽ ആളുകൾ കണ്ടുകഴിഞ്ഞാൽ തേജസ് കുറവില്ലേ. തേജസ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ചെയ്യുന്നതാണെന്ന് തന്നെ ഞങ്ങളും ധരിച്ചു വെച്ചായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഇതിലൊക്കെയായി താല്പര്യം ജനത്തിന്റെ. പക്ഷെ ഇതൊരു മാനസിക വ്യാപാരമാണെന്നും മനസ്സാണ് ഇതിനകത്തെ പ്രധാന ഘടകമെന്നും മനസ്സിലാണ് ഇതിന്റെ രൂപാന്തരം വരുന്നതെന്നും അത് ഏറ്റവും ഉദാരമായ ഒരു ചരിതം കൊണ്ടാണെന്നും ഒക്കെ പഠിക്കണം. അപ്പൊ തപസ് കൊണ്ട് അതിന്റെ ഉദ്ഭാവനം സാധ്യമാണെന്ന് പഠിക്കണം. ഇതാണ് ദാർശനിക പദം. ഇങ്ങനെയാണ് ഇത് നേടുന്നത്. നേടുന്ന അങ്ങനെയാണെന്നല്ലേ ചോദ്യം, ഇങ്ങനെ നേടാം. അതുകൊണ്ടാണ് ചില ആളുകൾ വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം അച്ഛനമ്മമാരൊക്കെ പറയും. ഉള്ളു ചില സമയത്ത് ചില ആളുകൾ അവരുടെ ഇച്ഛയില്ലാതെ, അവരുടെ മാനസിക ഇച്ഛയില്ലാതെ നിങ്ങൾക്ക് അവരെ അതിക്രമിക്കാനാവില്ല. മാഷത് പറ്റിയത് അതാണ് വന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം. അയാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്തതാണ്, അപ്പുറവും കിട്ടും ഇപ്പുറവും കിട്ടും. മാഷുടെ കാസറ്റിന് അയാളുടെ ശബ്ദത്തെ ടേപ്പ് ചെയ്യാൻ അന്നേരാവില്ല. അയാൾ പറഞ്ഞിട്ടാ മാഷോട് പറഞ്ഞു, അയാൾ മാഷോട് പറഞ്ഞിരുന്നത് എഴുതിയെടുത്തോളെ, എഴുതിയെടുത്തോളൂ, എന്റെ ശബ്ദം കിട്ടില്ല എന്ന് മാഷോട് വളരെ സൗമ്യമായി അയാൾ പറഞ്ഞത്. പിന്നെയും മാഷ തോന്നി, ഏ ഇങ്ങനൊന്നും വരില്ല, ഇതൊക്കെ നമ്മുടെ കാസറ്റ് എത്രയോ പിടിച്ചിട്ടുള്ള പിടിച്ചേക്കാൻ തോന്നി. അഞ്ചു അതുകൊണ്ട് ഉദാഹരണത്തിന് ഒരുപാട് ദൂരോട്ട് പോകണ്ട, കാരണം അയാൾ പറഞ്ഞത് അത്രയും രഹസ്യമായതുകൊണ്ടാണ്, അയാളുടെ ശബ്ദത്തിന്റെ മഹത്വം കൊണ്ടല്ല, വ്യക്തിയുടെ മഹത്വം കൊണ്ടല്ല. അയാൾ അത്രയും പറഞ്ഞത് അയാൾക്ക് അയാളുടെ ഗുരുക്കന്മാർ ഉപദേശിച്ച പുറത്തേക്ക് പറയാൻ പാകമാകാത്ത രഹസ്യമാണ്. അതുകൊണ്ടാണ് അത് കിട്ടാവുന്നത്. അതിന്റെ സ്വപ്ന അതിന് പുറകിലുണ്ടാവും. ഞാൻ പറഞ്ഞത് അതിശക്തിയല്ല മാഷ്. മാഷ് മറ്റേ ഇന്ന് പോന്നിരുന്ന കർമ്മൂർ ഉണ്ടായിരുന്നു, ശരിയല്ലേ? നിങ്ങള് മൂന്നുപേരല്ലേ വന്നെ? നിങ്ങള് മൂന്നുപേരല്ലേ വന്നെ? ഞാൻ അപ്പുറം കിട്ടും ഇപ്പുറം കിട്ടും, അത് കിട്ടില്ല, കിട്ടിയില്ലെങ്കിൽ. കാരണം അത് അത്രയും രഹസ്യമാണ്. അപ്പൊ ശാസ്ത്രത്തിന് ഇങ്ങനെ ചില നിയമങ്ങൾ, അതിലൊന്നും നമുക്ക് വിശ്വാസമില്ല, പണ്ടുള്ളവർക്ക് വിശ്വാസം. അവിടെയാണ് നിങ്ങൾ ചോദിക്കാനിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇയാളൊരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതിന്റെ ഉത്തരം ദൃഷ്ടി, അതുപോലെ തന്നെ ശബ്ദം, ഇവയ്ക്കുള്ള പ്രസക്തിയും ഒക്കെ ഇതാണ്. അത് വളരെ നിഷ്ഠയോടുകൂടി അവർ പോന്നതാണ്. അപ്പൊ നൈരുക്ത പ്രക്രിയ അനുസരിച്ച് ഇനി അതിനെ നിരുക്തം കൊണ്ട് നോക്കാം. നമശിവായ മന്ത്രത്തിന്റെ